നമ്മുടെ കാൽപാദങ്ങൾ എങ്ങനെയാണ് വെക്കേണ്ടത്? നമ്മുടെ കാൽപാദങ്ങൾ സുജൂദിൽ എങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, കാൽപാദങ്ങൾ നാട്ടിവെക്കണം. കാൽപാദങ്ങൾ നാട്ടിവെക്കണം, അഥവാ നമ്മൾ കാൽപാദങ്ങൾ ഇങ്ങനെ വെക്കണം. നമ്മുടെ കാൽപാദങ്ങൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്, നാട്ടിക്കൊണ്ടാണ് വെക്കേണ്ടത്. ഇനി രണ്ട് കാലുകളും ചേർത്താണോ വെക്കേണ്ടത്? അതല്ല, അതിനിടയിൽ വിടവുണ്ടായാൽ വല്ല പ്രശ്നമുണ്ടോ? രണ്ട് കാൽപാദങ്ങൾ ചേർത്തുകൊണ്ടാണോ നമ്മൾ വെക്കേണ്ടത്? അതല്ല, അതിനിടയിൽ വല്ല വിടവുണ്ടായാൽ പ്രശ്നമുണ്ടോ? ഇവിടെ നാം മനസ്സിലാക്കുക, ബാറക്കല്ലാഹു ഫീക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ കാല് വെക്കണമെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ സുജൂദിൽ കാല് ചേർത്തുകൊണ്ട് വെക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സുജൂദിൽ കാലുകൾ അകറ്റി വെക്കണമെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൂടെയായിരിക്കെ, അഥവാ പ്രവാചകൻ ഓരോരോ ദിവസവും ഓരോരോ ഭാര്യയുടെ അരികിലായിരിക്കും, ഒരു ദിവസം എന്റെ കൂടെ ആയിരിക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ വിരിപ്പിൽ കാണുന്നില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ വീട് ചെറുതാണ്, അവിടെയുള്ള ഭാഗങ്ങളിലൊക്കെ തൊട്ടു നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഖഅത് യദി അലാ ബത്നി ഖദമൈഹി വഹുവ സാജിദ്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ കൈ പ്രവാചകന്റെ കാലിൽ തൊട്ടു, എന്റെ കൈ പ്രവാചകന്റെ കാലിൽ തൊട്ടു. ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഹദീസിന്റെ രൂപം അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ മനസ്സിലാക്കി തരുന്നത് രണ്ട് കാലുകളും ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഹദീസിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആശയങ്ങളൊന്നുമില്ല, അങ്ങനെ വ്യക്തമായി വന്നിരിക്കുന്ന റിവായത്തുകളൊക്കെ ദുർബലമാണ്, അതുകൊണ്ട് കാല് ചേർത്തിട്ടാണോ വെക്കേണ്ടത് അതല്ല അകറ്റിയാണോ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ വ്യക്തമായ പ്രമാണങ്ങളില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഭൂരിപക്ഷം ഉലമാക്കൾ ഈ വിഷയത്തിൽ എന്താ പറയുന്നത്? കാലുകൾ അകറ്റി വെക്കണം, അഥവാ നമ്മുടെ സാധാരണ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും കാലുകൾ ഉണ്ടാവുക, ആ രൂപത്തിൽ നമ്മൾ കാല് വെക്കണം. സുജൂദിൽ നമ്മുടെ രണ്ട് കാലുകൾ സാധാരണ രൂപത്തിൽ നമ്മൾ നാട്ടിവെക്കണം. ഇതാണ് ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത്. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞു, ഖാല ശാഫിഈ, ഇമാം ശാഫിഈ റഹിമഹുല്ല പറഞ്ഞു, യുസ്തഹബ്ബു ലിസ്സാജിദ്, സുജൂദ് ചെയ്യുന്നവർക്ക് സുന്നത്താണ്, അയ്യുഫർരിജ ബൈന ഖദമൈ, അവരുടെ രണ്ട് കാൽപാദങ്ങൾ അകറ്റി വെക്കുക എന്നുള്ളത്. അവരുടെ രണ്ട് കാൽപാദങ്ങൾ അകറ്റി വെക്കുക എന്നുള്ളത് അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് ബിനു ബാസ് റഹിമഹുല്ലയുടെ അഭിപ്രായം. ഷെയ്ഖ് ബിനു ബാസ് റഹിമഹുല്ല പറയുന്നു, സുജൂദ് ചെയ്യുന്നവർ അവരുടെ രണ്ട് കാൽപാദങ്ങൾ അകറ്റി വെക്കണം, ചേർത്ത് വെക്കേണ്ടതില്ല. അതാണ് ഷെയ്ഖ് ബിനു ബാസ് റഹിമഹുല്ലയുടെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെക്കണം, രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെക്കണം. അതാണ് സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലയുടെയും നാം വായിക്കുന്ന കിതാബ് എഴുതിയ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെയും അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെയും അഭിപ്രായം. അവരതിനെ തെളിവായി പിടിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുല്ല ഉദ്ധരിച്ചതിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കാലുകളും ചേർത്തു വെച്ചു എന്നുള്ളത്, ചേർത്തു വെച്ചു എന്നുള്ള റിവായത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അകറ്റി വെക്കണം എന്ന് പറയുന്ന പണ്ഡിതർ പറയുന്നു, ആ ഹദീസ് ദുർബലമാണ്, അവിടെ സഹീഹായിട്ടുള്ളത് കാല് അകറ്റി വെക്കലാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പോലെ ഇജ്തിഹാദിയായ മസ്അലയാണ്, ഗവേഷണം സ്വീകരിക്കപ്പെടുന്ന മസ്അലയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സുജൂദിൽ രണ്ട് കാലുകളും സാദാ വെക്കുന്നത് പോലെ പ്രത്യേകിച്ച് ചേർത്ത് വെക്കാതെ നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹാണ്. ഒരു വ്യക്തി രണ്ട് കാലുകളും ചേർത്ത് വെക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹാണ്. രണ്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊന്ന് നാം സ്വീകരിക്കുകയാണെങ്കിലും നമുക്കത് അനുവദനീയമാണ്, രണ്ടാലൊന്ന് സ്വീകരിക്കുകയാണെങ്കിലും നമുക്കത് അനുവദനീയമാണ്. കാരണം രണ്ടും അഹ്ലു സുന്നയുടെ പണ്ഡിതർ വിശദീകരിച്ചത് തന്നെയാണ്. ഇനി നമുക്ക് തെളിവുകളൊക്കെ നോക്കി ഏത് തെളിവാണ് കൂടുതൽ സഹീഹായിട്ടുള്ളത്, അതിന്റെ റുവാജുകളെ സംബന്ധിച്ച് നോക്കി, അതിന്റെ ഫിഖ്ഹിയായ മറ്റു വശങ്ങൾ നോക്കി. അതൊക്കെ നല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കുക. ആ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ പിൻപറ്റുക. അതല്ലാതെ ഇത്തരത്തിൽ രണ്ട് ഭാഗത്തിനും സാധ്യതയുള്ള തെളിവുകളാണ് എങ്കിൽ ഒരു വ്യക്തിക്ക് നിസ്കാരത്തിൽ എന്താണോ കൂടുതൽ റാഹത്തായിട്ടുള്ളത്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ് കൂടുതൽ പ്രബലം എന്ന് മനസ്സിലാക്കാൻ നോക്കുക, അത് സ്വീകരിക്കുക. അഥവാ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഏതാണോ കൂടുതൽ എളുപ്പമുള്ളത് അത് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് നിസ്കാരത്തിൽ ഏതാണോ കൂടുതൽ റാഹത്ത് അത് നമുക്ക് സ്വീകരിക്കാം. നിസ്കാരത്തിൽ ഒരു വ്യക്തിക്ക് സുജൂദിൽ രണ്ട് കാലും ചേർത്ത് വെക്കാനാണ് കൂടുതൽ റാഹത്ത് എങ്കിൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. രണ്ട് കാലുകൾക്കിടയിൽ കുറച്ച് അകറ്റി നിൽക്കാനാണ് കൂടുതൽ സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അനാവശ്യമായ കടുംപിടിച്ചങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഫിഖഹിയായ ഇത്തരത്തിലുള്ള മസായിലുകളിൽ അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ കടുംപിടിച്ചങ്ങളും നമ്മൾ ഒഴിവാക്കണം. നമ്മളിൽ പല സഹോദരങ്ങളെ സംബന്ധിച്ചും മോശമായ ചിന്താഗതികൾ പല ആളുകൾക്കും വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കടുംപിടുത്തം കാണിക്കും. ഇത്തരത്തിൽ ഇജ്തിഹാദിയായ ഈ പറഞ്ഞ മസല തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മൾ സമീപകാലം ജീവിച്ച പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനിയാണ്. ഈ മൂന്നാളുകളാണ്. ഇതിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീനും അൽബാനിയും പറയുന്നു കാല് ചേർത്ത് വെക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു കാല് അകറ്റി വെക്കണം. പക്ഷെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അവരാരെങ്കിലും പരസ്പരം കുറ്റം പറഞ്ഞിരുന്നോ? ഇല്ല. കാരണം അവർക്കറിയാം ഇത് വിശാലമായ ഒരു കാര്യമാണ്. പക്ഷെ നമുക്കിടയിലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മസല ഒന്നാണെങ്കിൽ അത് തന്നെ ശരി, വേറെ ആരെന്ത് ചെയ്താലും നമ്മൾ വിമർശിക്കും. അത് പാടില്ല, അത് പാടില്ല. മറിച്ച് ഇതൊക്കെ തെളിവുകൾ അംഗീകരിക്കുന്നതാണെങ്കിൽ, അതിനൊക്കെ തെളിവുകളുടെ പിൻബലമുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ വിശാലത കാണിക്കണം. അത്തരത്തിലുള്ള മസായിലുകൾക്കാണ് അൽ മസായിലുൽ ഇജ്തിഹാദിയ്യ, വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വീകരിക്കുന്ന മസലകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സുജൂദിൽ കാല് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിനും തെളിവുകളുടെ പിൻബലമുണ്ട്. കാല് അകറ്റി വെക്കുകയാണെങ്കിൽ അതിനും തെളിവുകളുടെ പിൻബലമുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സുജൂദിൽ കാല് ചേർത്ത് വെക്കണമെന്നോ സുജൂദിൽ കാല് അകറ്റി വെക്കണമെന്നോ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അഥവാ അങ്ങനെ സ്ഥിരപ്പെട്ടാൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഹദീസ് എന്താണോ അതനുസരിച്ച് അമൽ ചെയ്യുക. മനസ്സിലായോ? ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? വേഗതയോ സ്പീഡൊന്നും ഇല്ലല്ലോ. നമ്മളിവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിന്റെ രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിന്റെ രൂപമാണ്. സുജൂദിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊന്ന് പറയാം, സുജൂദിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ആദ്യം കൈവെക്കാം അല്ലെങ്കിൽ കാൽമുട്ടുവെക്കാം. കാൽമുട്ടുവെക്കുക എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. കൈകൾ വെക്കുക എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ സുജൂദിലേക്ക് വന്നാൽ നമ്മുടെ രണ്ട് കൈപ്പത്തികൾ അത് ചേർത്തുകൊണ്ട്, കൈവിരലുകൾ ചേർത്തുകൊണ്ട് വെക്കുക. കൈപ്പത്തി ഒന്നുകിൽ ഷോൾഡറിന് നേരെ വെക്കുക, അത് ചില ഹദീസുകളിൽ വന്നു, അതിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ രണ്ട് ചെവിക്ക് നേരെ അഥവാ തല മധ്യത്തിൽ വരുന്ന രൂപത്തിൽ വെക്കുക, അത് സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ്. കൈപ്പത്തി ഒഴികെ ബാക്കിയുള്ള കൈയുടെ എല്ലാ ഭാഗങ്ങളും ഉയർത്തിക്കൊണ്ട് വെക്കുക, ശരീരത്തോട് ചേർത്തല്ല വെക്കേണ്ടത്. ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസഈ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ല ജഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്താൽ അവിടുത്തെ നിസ്കാരം, ഇങ്ങനെ സുജൂദിൽ അവയവങ്ങളൊക്കെ ചേർത്ത് കൈകളൊക്കെ വയറോടും അതുപോലെ തന്നെ വയറ് തുടയോടൊക്കെ ചേർന്ന രൂപത്തിലായിരുന്നില്ല, മറിച്ച് കുറച്ച് വിശാലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുള്ളത്. തയ്യിബ്. അതിന് ശേഖർ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, വഫി ഹാലി സുജൂദ്, സുജൂദിൽ പറയേണ്ട പ്രാർത്ഥനകൾ, യഖൂലു സുബ്ഹാന റബ്ബിയൽ അഅല, ഒന്നാമത്തെ എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയണം. ഇമാം മുസ്ലിം റഹിമഹുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയണം. മൂന്ന് തവണയാണോ പറയേണ്ടത്? അല്ല. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു മൂന്ന് തവണ എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. റുകൂഇലും സുജൂദിലും അസ്കാറുകൾ മൂന്ന് തവണ എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. മറിച്ച് എത്രയാണോ നമുക്ക് സമയം ലഭിക്കുന്നത് അത്രയും നമുക്ക് പറയാം. എത്രയാണോ നമുക്ക് സമയം ലഭിക്കുന്നത് അത്രയും നമുക്ക് പറയാം. രണ്ടാമത്തെ പ്രാർത്ഥന, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുജൂദിലെ രണ്ടാമത്തെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇമാം ബുഖാരി മുസ്ലിമും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂന്നാമത്തെ പ്രാർത്ഥന ഇമാം മുസ്ലിം റഹിമഹുള്ള ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ്. സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ്, അതല്ലെങ്കിൽ സബ്ഹുൻ ഖദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ്, രണ്ട് രൂപത്തിലും അത് വായിക്കാം. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സുജൂദിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ പറഞ്ഞിട്ടില്ല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനയാണ്. അതെന്താണ്? അല്ലാഹുമ്മ ലക സജതു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖ ഫസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാരക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره تبارك الله أحسن الخالقين. إمام مسلم رحمه الله درجة حديثنا قولي أذكارك لنا ملو پڑھكيگا بيتيسم آية أذكارك لنا پڑھتش نمال نسكارة الإي سنة لكي حياتك نمال برشم كغيم شئيوغا نان اندرين درسل لكم مبارنجد بول إن شاء الله نمال درسل اندنكل അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ അധികാരികളൊക്കെ ഒരു PDF ഫയലായിട്ട് അല്ലെങ്കിൽ അതിന്റെ കോപ്പി എടുത്തിട്ട് എല്ലാവർക്കും ഓരോരോ കോപ്പികൾ നൽകാം. നിസ്കാരത്തിലുള്ള അധികാരികൾ, സഹീഹായി വന്നിരിക്കുന്ന അധികാരികളൊക്കെ ഒരു കോപ്പി ഇൻഷാല്ല നൽകാം. അടുത്ത ആഴ്ചയോടുകൂടി ഇൻഷാല്ല നമ്മുടെ ഈ കിതാബ് തീരും. തയ്യം, ഇതാണ് സുജൂദിൽ നമ്മൾ പറയേണ്ട പ്രാർത്ഥനകൾ. നാല് പ്രാർത്ഥനകൾ പറഞ്ഞു. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ഹ് ഖുദൂസ് റബ്ബ് മലായികത്തി വർറൂഹ്, അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലം സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറ തബാരക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ നാല് പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രധാനമായും ഇവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, വയുക്സിറു ഫിസ് സുജൂദി മിനദ് ദുആ, സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്നി നുഹീതു അൻ അഖറഅൽ ഖുർആന റാകിഅൻ ഔ സാജിദ. സുജൂദിലും റുകൂഇലും ഖുർആൻ ഓതുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, റുകൂഇൽ ഖുർആൻ ഓതാൻ പാടില്ല. അതുപോലെ തന്നെ സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. ഫഅമ്മർ റുകൂഉ, എന്നാൽ റുകൂഇൽ فعظموا فيه الرب. നിങ്ങൾ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുക. നിങ്ങൾ റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. വഅമ്മ സുജൂദ്, സുജൂദിൽ ഫഅക്സിറു فيه من الدعاء, നിങ്ങൾ ദുആ അധികരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക. ഫഖമിനുൻ അയുസ്തജാബ ലക്കും, അത് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പിൽ റുകൂ ഉണ്ട്, സുജൂദുണ്ട്. റുകൂ ഉണ്ട്, സുജൂദുണ്ട്. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതുന്നതിന്റെ വിധി എന്താണ്? പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. റുകൂഇന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹൻ ഖുദൂസ് എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പറയുക. ദുആ ചെയ്യുന്നതിന്റെ വിധി എന്താ? റുകൂഇൽ അനുവദനീയമാണ്, ദുആ ചെയ്യൽ അനുവദനീയമാണ്. ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞു, ചില സാഹചര്യങ്ങളിൽ സുന്നത്തുമാണ്, സുന്നത്തുമാണ് എന്ന് ഇബ്നു റജബ് അൽഹംബലി പറഞ്ഞു. അതുപോലെ നമുക്ക് റുകൂഇൽ ദുആ ചെയ്യാം. സുജൂദിൽ ദുആ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. സുജൂദിൽ നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനകൾക്ക് പുറമേ, നമ്മൾ ഈ പറഞ്ഞ നാല് ദിക്റുകൾ ഉണ്ടല്ലോ, അതിന് പുറമെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യാം. ഇപ്പൊ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് സുജൂദിൽ ദുആ ചെയ്യാം. ഇപ്പൊ നമ്മൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഏത് രൂപത്തിലുള്ള ആവശ്യമാവട്ടെ, നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് പറയാം. ഉദാഹരണത്തിന്, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ സുജൂദിൽ നമുക്ക് നല്ല രൂപത്തിൽ പഠിക്കാനുള്ള കഴിവ് തരണേ, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് തരഞ്ഞ് അല്ലാഹുമ്മ അല്ലിംനി, അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പറയാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. സുജൂദിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അറബിയിൽ തന്നെ പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത്. നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കലാണ്. ചില പണ്ഡിതന്മാർ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ആണെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലത് അറബിയിൽ പ്രാർത്ഥിക്കലാണ്. ഇനി ഒരു വ്യക്തിക്ക് അറബി അറിയില്ല, അതുകൊണ്ട് അദ്ദേഹം സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ദുആ ചെയ്താൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയൽ സാധ്യമല്ല. ചില പണ്ഡിതന്മാർ സുന്നത്ത് നിസ്കാരങ്ങളിൽ അനുവദിച്ചതായി നമുക്ക് കാണാം. നിലവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, അന്നക ഇദാ കുന്ത മഅൽ ഇമാം ഫൽമശ്റൂഉ ഫീ ഹഖ്ഖിക മുതാബഅത്തുൽ ഇമാം. നമ്മൾ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ ഇമാമിന്റെ കൂടെ സുജൂദിലേക്ക് പോയി, ഇമാം അതിനുശേഷം ഇരുന്നു. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടല്ലേ സുജൂദിൽ ദുആ അധികരിപ്പിക്കാൻ, അതുകൊണ്ട് ഞാൻ ഇനിയും കുറച്ച് ദുആ ചെയ്യട്ടെ എന്ന് കരുതി സുജൂദിലിരിക്കാൻ പറ്റോ? പാടില്ല. മറിച്ച് ഇമാം എഴുന്നേറ്റ ഉടൻ എഴുന്നേൽക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ ഫസ്ജുദു, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. വഇദാ റകഅ ഫർകഉ, ഇമാം റുകൂഉ ചെയ്താൽ നിങ്ങൾ റുകൂഉ ചെയ്യുക. ഇമാം എന്താണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇമാം സുജൂദിൽ നിന്ന് ഉയർന്നതിന് ശേഷവും പ്രാർത്ഥനകളിലായിക്കൊണ്ട് സുജൂദിലിരിക്കാൻ പാടില്ല. മറിച്ച് അപ്പോൾ തന്നെ എഴുന്നേൽക്കുക, ഇമാം ഏത് പ്രവർത്തനത്തിലാണോ ഉള്ളത് അതിൽ നമ്മൾ ഇമാമിനെ പിന്തുടരുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇനി നമുക്ക് അരികിൽ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ അവർ ആ രൂപത്തിൽ സുജൂദ് ദീർഘിപ്പിക്കുന്നത് കണ്ടാൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ബഹുമാനനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഒരിക്കൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനരികിൽ ഹറമിൽ വെച്ച് മറ്റൊരാൾ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സുജൂദിലേക്ക് പോയി, ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത്. സുജൂദിൽ നിന്ന് ഇമാം എഴുന്നേറ്റ ഉടൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഹഫിളഹുല്ലാ എഴുന്നേറ്റു. അദ്ദേഹത്തിന് അരികിലുള്ള ആ വ്യക്തി സുജൂദിൽ തന്നെ ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഷെയ്ഖ് അബ്ദുർ റസാഖിന് മനസ്സിലായി അത് പാടില്ലാത്തതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അത് പാടില്ലാത്തതാണ്, ഇമാം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ നിസ്കാര ശേഷം ഷെയ്ഖ് അബ്ദുർ റസാഖ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? സ്വാഭാവികമായി നമുക്കറിയാം, പൊതുജനങ്ങളോട് അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് അവർ കോപിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങളാരെ എന്നോട് ചോദിക്കാൻ അങ്ങനെ സംസാരിക്കും. അപ്പൊ അവിടെ ദഅവത്തിന്റെ രൂപം വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്. ഈ സമയത്ത് അദ്ദേഹം എന്നോട് കോപിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തതാണല്ലേ, അള്ളാഹു നിങ്ങളുടെ ദുആക്ക് സ്വീകരിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അങ്ങനെ അങ്ങോട്ട് ദുആ പറഞ്ഞുകൊണ്ട് തുടങ്ങി. നിങ്ങൾ സുജൂദിൽ ദുആ ചെയ്യാനാണല്ലോ സമയം ചെലവഴിച്ചത്, കുറെ സമയം ഇമാം എഴുന്നേറ്റിട്ടും നിങ്ങൾ സുജൂദിൽ തുടർന്നത് എന്തുകൊണ്ടാണ്? ദുആ ചെയ്യാനാണ്. അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരം തുടങ്ങിയപ്പോൾ അദ്ദേഹം അടങ്ങി. കാരണം ചില ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഇവരെ എതിർക്കാനായിട്ടിരിക്കുന്നതാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു പിടിച്ചു. അതിനുശേഷം ഷെയ്ഖ് അദ്ദേഹത്തിന് സുന്നത്ത് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം ഏതൊരു പ്രവർത്തനത്തിലാണോ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകണം. അതല്ലാതെ ഇമാം ഒരു പ്രവർത്തനത്തിൽ നിന്ന് മാറിയാൽ ആ പ്രവർത്തനത്തിൽ തന്നെ നാം ഇരിക്കുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിന്റെ വിപരീതമായി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് പറഞ്ഞുകൊടുക്കുന്നതിൽ സുന്നത്തായ രൂപം നമ്മൾ സ്വീകരിക്കണം. തെറ്റിനെ തെറ്റുകൾ കൊണ്ടല്ല നമ്മൾ എതിർക്കേണ്ടത്. ഒരു വ്യക്തി സുജൂദിൽ ഈ പറഞ്ഞതുപോലെ ദീർഘിപ്പിച്ചു എന്ന് കരുതുക, ഇമാം എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം സുജൂദ് ചെയ്തു, നിസ്കാരം കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തോട് നമ്മൾ കോപിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്, ഇത് പറ്റില്ല, ഇത് ഹറാമാണ്, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കോപിച്ചാൽ അവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റിനെ നമ്മൾ എതിർത്തത് തെറ്റുകൊണ്ടാണ്, അത് പാടില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന വിഷയത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ നസീഹത്തോടുകൂടി നമ്മൾ സംസാരിക്കണം. അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നസീഹത്തോടുകൂടി നമ്മൾ സംസാരിക്കണം. ഇതായിരുന്നു അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ ഇത്രയും കാരണം. ഇപ്പൊ മുൻഗാമികളിൽ ചില പണ്ഡിതന്മാരൊക്കെ അന്ന് ജീവിച്ചിരുന്ന സൂഫികൾക്ക് അവർ ഇഷ്ടമായിരുന്നില്ല, പക്ഷേ അവർ ആ വ്യക്തികളെ കുറ്റം പറയാറില്ല, പണ്ഡിതന്മാരെ കുറ്റം പറയാറില്ല. കാരണം എന്താ, സാധാരണ ജനങ്ങൾക്കറിയാം ഈ പണ്ഡിതന്മാർ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഹക്കിന് വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ ചരിത്രത്തിലും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഴയകാലം ഇവിടെ ജീവിച്ച കെ എം മൗലവിയുടെയൊക്കെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അവർ ചില വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങൾ, അവർ നല്ല രൂപത്തിൽ പല വിഷയത്തെയും സമീപിച്ചതുകൊണ്ടാണ് ആളുകൾക്കിടയിൽ അവർക്കിടയിൽ സ്വീകാര്യതയുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പരിശ്രമിക്കണം. ആളുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ മനസ്സ് സ്വാധീനിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ നമുക്കറിയാം അത് തെറ്റാണ്, നമ്മൾ എടുത്ത് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുക, അതല്ല ഒരിക്കലും തെറ്റുകൾ എതിർക്കേണ്ട ശൈലി. തെറ്റുകൾ എതിർക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല അധ്യാപനങ്ങളും നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുകൾ എതിർത്തിട്ടുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കുക. തയ്യം, ഇവിടെ പറഞ്ഞത് എന്താ? സുജൂദിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾ, ദുആകൾ നമ്മൾ പറയുക, അതിനുശേഷം സമയം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രാർത്ഥനകൾ വേണമെങ്കിലും പറയാം, സമയം ലഭിക്കുകയാണെങ്കിൽ എത്ര ദുആ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ സുജൂദിൽ നിന്ന് ഇമാം ഉയർന്നയുടൻ നമ്മളും ഇമാമിന്റെ കൂടെ തന്നെ ഉയരണം. സുജൂദിൽ നിന്ന് ഇമാം ഉയർന്ന ഉടൻ നമ്മളും ഇമാമിന്റെ കൂടെ തന്നെ ഉയരണം. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ കൂടെ നാല് അവസ്ഥകളാണ്. ഒന്നാമത്തേത്, ഇമാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇമാമിന്റെ കൂടെ തന്നെ ചെയ്യുക. അഥവാ ഇമാം റുക്കുഅയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നമ്മൾ റുക്കുഅയിലേക്ക് പോവുക. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. നിസ്കാരത്തിൽ അവർ നിൽക്കുകയായിരിക്കും, ഇമാം റുക്കുഅയിൽ പോകുന്നത് കാണുമ്പോൾ ഇമാമിന്റെ കൂടെ തന്നെ പോകും. അത് കറാഹത്താണ്, അത് കറാഹത്താണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇമാമിന്റെ കൂടെ, ഇമാം ചെയ്യുന്ന അതേ സമയം ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? ഇമാമിനെ തുടരുക. ഇമാം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞയുടൻ നമ്മൾ ചെയ്യുക, ഇമാം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞയുടൻ നമ്മൾ ചെയ്യുക. അതിനാണ് എന്ത് പറയുക? മുതാബഅ എന്ന് പറയുക. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്, അതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ റകഅ ഫർകഉ, ഇമാം റുകൂഉ ചെയ്താൽ നിങ്ങൾ റുകൂഉ ചെയ്യുക. വഇദാ സജദ ഫസ്ജുദു, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. മനസ്സിലായോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സാഹചര്യം എന്താണ്? മൂന്നാമത്തെ സാഹചര്യം ഹാലുൽ മുസാബഖ, ഇമാമിനേക്കാളും പെട്ടെന്ന് ചെയ്യുക. ഇമാം റുക്കുഅയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ റുക്കുഅയിലേക്ക് പോവുക, ഇമാം സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിൽ നിന്ന് ഉയരുക. അതിന്റെ വിധി എന്താണ്? ഹറാമാണ്. അതിന്റെ വിധി ഹറാമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹാലുൽ മുആസറ, ഇമാമിന്റെ കൂടെ ചെയ്യൽ, അത് കറാഹത്താണ്. രണ്ടാമത്തേത് ഹാലുൽ മുതാബഅ, ഇമാം ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചെയ്യൽ, അതാണ് സുന്നത്ത്. മൂന്നാമത്തേത് ഹാലുൽ മുസാബഖ, ഇമാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യൽ, അത് ഹറാമാണ്. നാലാമത്തേത് ഹാലു തഖല്ലുഫ്, ഇമാമ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യൽ. ഇമാമ് ചെയ്തു അത് കഴിഞ്ഞു, ഇപ്പൊ ഉദാഹരണത്തിന് ഇമാം റുക്കുഅയിലേക്ക് പോയി, ഇമാം ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ നമ്മൾ റുക്കുഅയിലേക്ക് പോവാ, ഈ രൂപത്തിൽ ഇമാമിനെ തൊട്ട് കുറച്ചധികം പിന്തുക എന്നുള്ളത് അതും കറാഹത്താണ്. ഇമാമിനെ തൊട്ട് അധികമായി പിന്തുക എന്നുള്ളതും കറാഹത്തായ രൂപമാണ്. അപ്പോൾ ഇമാമിന്റെ കൂടെ മഅ്മൂമിന്റെ നാലവസ്ഥകളാണ്. ഒന്ന് ഹാലുൽ മുആസറ, ഇമാമിന്റെ കൂടെ തന്നെ ചെയ്യുക, അത് കറാഹത്താണ്. ഹാലുൽ മുസാബഖ, ഇമാമിനേക്കാളും മുമ്പ് ചെയ്യുക, അത് ഹറാമാണ്. മൂന്നാമത്തേത് ഹാലുൽ മുതാബഅ, ഇമാമ് ചെയ്ത ഉടൻ ചെയ്യുക, അതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. നാലാമത്തേത് ഹാലുൽ തഖല്ലുഫ്, ഇമാമ് ചെയ്ത് കുറെ കഴിഞ്ഞതിനു ശേഷം ചെയ്യുക, അതും ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവെ എന്ത് പറയാറുണ്ട്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മഹത്വങ്ങൾ നമ്മൾ പറയാറുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കണം, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഥവാ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പറയുക, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക? എപ്പോഴാണ് ലഭിക്കുക? ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞ് ദുആഉൽ ഇസ്തിഫ്താഹ് ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞാലാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക. അഥവാ ഇവിടെ ഇമാം ഐഷ നിസ്കാരത്തിന് വന്നു വരുന്നത് സങ്കല്പിക്കുക, നമ്മളിവിടെ എല്ലാവരും സഫിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു, നമ്മൾ സഫിലുണ്ട്, പക്ഷേ നമ്മൾ ബാക്കിലുള്ള ആളോട് നോക്കിയിട്ട് നിങ്ങൾ അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ മിസ്വാക്ക് ഉപയോഗിക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഇമാം ഫാത്തിഹ ഓതാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, നമുക്കവിടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടു. തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക എന്ന് പറയുന്നത് ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോൾ മസ്ജിദിൽ നമ്മൾ ഉണ്ടാവുക എന്നതല്ല ഉദ്ദേശം, മറിച്ച് ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞ് അടുത്തത് തുടങ്ങുന്നതിന് മുമ്പ് വജ്ജഹത്തു, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അതിന്റെ രൂപം മനസ്സിലായോ? അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷം ദുആഉൽ ഇസ്തിഫ്താഹ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞാലാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിച്ചതായിട്ട് പരിഗണിക്കപ്പെടുക. തക്ബീറത്തുൽ ഇഹ്റാം അത്രയും ഗൗരവമുള്ള വിഷയമാണ്, അതിനുവേണ്ടി നമ്മൾ മത്സരിക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅഹ് യുദ്രികു തക്ബീറത്തുൽ ഊലാ കുതിബത് ലഹു ബറാഅതാൻ. ആരെങ്കിലും 40 ദിവസം മുടങ്ങാതെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവന് രണ്ട് മോചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. ബറാഅത്തു മിനന്നാർ, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം. വബറാഅത്തു മിനന്നിഫാഖ്, രണ്ടാമത്തേത് കാപട്യത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ആരെങ്കിലും 40 ദിവസം ജമാഅത്ത് മുടങ്ങാതെ, ജമാഅത്ത് സാധാരണ കിട്ടിയാൽ പോരാ, മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും നിഫാഖിൽ നിന്നും മോചനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം ലഭിച്ചാലുള്ള മഹത്വം എന്താണ്? അള്ളാഹു നരകത്തിൽ നിന്ന് അവന് മോചനം നൽകും, കാപട്യത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മോചനം നൽകും. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കണം. ചില സഹോദരങ്ങൾ എങ്ങനെയുണ്ട്, ഇമാം അവിടെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ടുണ്ടാകും, നമ്മളിവിടെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയായിരിക്കും, ഒന്നുകിൽ സിവാക്ക് ചെയ്യുന്നതായിരിക്കും, സിവാക്ക് സുന്നത്തല്ലേ എന്ന് പറയും, അത് അതിന്റെ മുമ്പ് ചെയ്യണം. അതല്ല, ഇമാം അള്ളാഹു അക്ബർ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അള്ളാഹു അക്ബർ പറയണം. ഉലമാക്കൾ പറയുന്നു, ഇമാം അള്ളാഹു അക്ബർ എന്നതിന്റെ റാ ഉച്ചരിക്കലും നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കണം, അപ്പോഴാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക. ഇമാം ദുആഉൽ ഇസ്തിഫ്താഹ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹു അക്ബർ പറഞ്ഞിരിക്കണം. അല്ലല്ല, ഏത് പള്ളിയിലാണെങ്കിലും ഇമാമിന്റെ നിസ്കാരം സഹിഹായാലും മതി, ഏത് പള്ളിയിലാണെങ്കിലും ഇത് തന്നെയാണ് വിധി. ശിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ മുന്നിൽ നിസ്കരിക്കാൻ അനുവദനീയല്ല, മറ്റൊരു വിഷയം. അതല്ലാതെ അള്ളാഹുൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമായ മുവഹ്ഹിദായ ഏതൊരു വ്യക്തിയുടെ പിന്നിൽ നിസ്കരിച്ചാലും നമുക്കിത് ലഭിക്കുന്നതാണ്. തക്ബീറത്തുൽ ഇഹ്റാം 40 ദിവസം ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നമുക്ക് ലഭിച്ചാൽ ഈ രണ്ട് മോചനം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മുൻഗാമികളുടെ ചരിത്രത്തിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ കാണാം, 50 വർഷം അദ്ദേഹത്തിന് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. 50 വർഷം, ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, 40 ദിവസം ആരെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാഹു നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും മോചനം നൽകും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് 50 വർഷം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിരുന്നില്ല. 50 വർഷം. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ സ്വർഗത്ത് പോവും, അവർ സ്വർഗത്ത് പോവും. അപ്പൊ അവരെ ഇത്രയും അധികം പരിശ്രമിച്ചു, ഇത്രയും അധികം അവർ ത്യാഗം ചെയ്തു, തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാതെയുള്ള 50 വർഷം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറയുന്ന ഞാനടക്കം, ഈ കഴിഞ്ഞ ഒരാഴ്ച നമുക്കെടുത്ത, നമുക്ക് ആർക്കാ പറയാൻ പറ്റാ, നമുക്ക് ആർക്കും തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാക്ക് 50 വർഷം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇമാം ഇബ്നു മഈൻ റഹിമഹുല്ല പറയുകയാണ്, വഖീഅ ഇബ്നുൽ ജറാഹ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മല്ലം യുദ്രിക് അത്തക്ബീറത്തുൽ ഊലാ ഫലാ തർജു ഖൈറ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയിൽ നന്മയുണ്ടെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ജീവിതത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഒഴിവാക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ നന്മ പ്രതീക്ഷിക്കരുത് എന്ന് വഖീഅ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ല പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും അധികം മുൻഗാമികൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പ്രാധാന്യം കണ്ടിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് സ്ഥാനം നൽകണം. തക്ബീറത്തുൽ ഇഹ്റാം വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കാണണം. ഇമാം അള്ളാഹു അക്ബർ പറയുന്നതിന് മുമ്പ് നമ്മൾ മസ്ജിദിലെത്തുക, ഇമാം അള്ളാഹു അക്ബർ പറഞ്ഞയുടൻ നമ്മൾ അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതായിരുന്നു മുൻഗാമികളുടെ ശൈലി. അതുപോലെ തന്നെ ഇബ്നുൽ മുസയ്യിബ് ആണെന്നാണ് എന്റെ ഓർമ്മ, അദ്ദേഹം പറയുന്നു, ഏകദേശം 40 വർഷമായി മറ്റൊരാളുടെ മുതുക് ഞാൻ നിസ്കാരത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നാമത്തെ സഫ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, 40 വർഷത്തോളം നിസ്കാരത്തിൽ എനിക്ക് ഒന്നാമത്തെ സഫല്ലാതെ വേറൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് പല ആളുകൾക്കും 40 വർഷം പോയിട്ട് ഒരു മാസം ഇങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക, ജമാഅത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. തയ്യിബ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ വിശാലമായി അല്ലെങ്കിൽ കുറച്ച് അധികമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം അദ്ദേഹത്തിന്റെ ഇബാറത്ത് കുറച്ച് വിശാലമാണ്, ധാരാളമുണ്ട്, 2 പേജോളമുണ്ട്. അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന മസ്അലകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞിരിക്കുന്ന മസ്അലകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. നമ്മളിവിടെ അവസാനമായി പറഞ്ഞത് സുജൂദാണ്, അവസാനമായി പറഞ്ഞത് സുജൂദാണ്. സുജൂദിൽ ദുആ അധികരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സുജൂദിന് ശേഷം ഇമാം എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. സുജൂദിൽ നിന്ന് നമ്മൾ സുജൂദിലാണ്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? ഇരിക്കുക. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ നമ്മൾ ഇരിക്കുക. അതാണ് ഒന്നാമതായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന മസ്അല. എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്? സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കേണ്ട രൂപം എന്താണ്? ഒന്നാമത്തെ രൂപം ഇഫ്തിറാഷാണ്. ഒന്നാമത്തെ രൂപം ഇഫ്തിറാഷാണ്. മനസ്സിലാകുന്നുണ്ടോ? രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സുജൂദിനെ കുറിച്ചാണല്ലോ ഇതുവരെ പറഞ്ഞത്. സുജൂദിൽ നിന്ന് രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇരിക്കേണ്ട രൂപം, ഒന്നാമത്തെ രൂപം എന്താണ്? ഇഫ്തിറാഷാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കാൽ നിലത്ത് വിരിച്ചു വെക്കുക, വലത് കാൽ നാട്ടിവെക്കുക, എന്നിട്ട് ഇടത് കാലിന് മുകളിൽ ഇരിക്കുക, ഇടത് കാൽ പത്തിക്ക് മുകളിൽ ഇരിക്കുക. അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാൽ വിരിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക, അതാണ് ഒന്നാമത്തെ രൂപം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന, അധികമായി വന്നിരിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം എന്താണ്? ഇഖാ എന്ന് പറയും. രണ്ടാമത്തെ രൂപം ഇഖാ എന്ന് പറയും. അഥവാ നമ്മുടെ രണ്ട് കാലുകൾ ചേർത്ത്, അല്ലെങ്കിൽ രണ്ട് കാലുകൾ നാട്ടിവെച്ച് അതിന് മടമ്പിന്റെ മുകളിൽ ഇരിക്കുക, അതിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക. അത് രണ്ട് രൂപം ഞാൻ കാണിച്ചു തരാം. അതിന്റെ മടവിന്റെ മുകളിൽ ഇരിക്കുക. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അത് സുന്നത്താണ്. ഇഖാ സുന്നത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയും അതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇന്നഹു മിനസ്സുന്ന, അത് സുന്നത്തിൽപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു. ഇമാം തബറാനിയും ബൈഹഖിയും ഒക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്നാമത്തേത് ഇസ്തിറാഷ്, രണ്ടാമത്തേത് ഇഖാ. രണ്ട് രൂപവും ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ഇരുത്തം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടത് കാല് വിരിച്ചു വെച്ചിട്ട് വലത് കാല് നാട്ടിവെച്ചിരിക്കുക, അഥവാ ഇങ്ങനെ ഇരിക്കുക, ഈ രൂപത്തിലിരിക്കുക. നമ്മുടെ ഇടത് കാൽ കിടച്ചു വെച്ച് വലത് കാൽ നാട്ടിവെച്ചിട്ട് ഇരിക്കുക, ഇതാണ് ഒന്നാമത്തെ രൂപം. ഇതിനാണ് ഇസ്തിറാഷ് എന്ന് പറയുക. രണ്ടാമത്തെ രൂപം എന്താണ്? ഈ രൂപത്തിലിരിക്കുക, ഇങ്ങനെ ഇരിക്കുക. മനസ്സിലായോ? നമ്മുടെ രണ്ട് കാലുകളെ നാട്ടി വെച്ചിട്ട് ഇരിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? നമ്മുടെ രണ്ട് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മടമ്പിന്റെ മുകളിൽ നമ്മൾ ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കാനൊക്കെ ഇരിക്കുന്ന ഇരുത്തമില്ലേ, ആ ഇരുത്തം ഇരിക്കുക. ഈ രണ്ട് രൂപവും രണ്ട് സുജൂദിനിടയിൽ നമുക്ക് ഇരിക്കൽ അനുവദനീയമാണ്. ഈ രണ്ട് രൂപവും രണ്ട് സുജൂദുകൾക്കിടയിൽ നമുക്ക് ഇരിക്കൽ അനുവദനീയമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഇഖാ എന്നുള്ള രൂപം നിസ്കാരത്തിൽ ഈ സാഹചര്യത്തിലല്ലാതെ വേറെ എവിടെ ഇരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഈ ഇഖാഇന്റെ രൂപം, അഥവാ രണ്ട് കാലുകൾ നാട്ടിവെച്ച് അതിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത്, നിസ്കാരത്തിൽ രണ്ട് സുജൂദിനിടയിലല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും ഇരിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്നാമത്തേത് പ്രവാചകനിൽ നിന്ന് അധികമായി സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് ഇടത് കാൽ വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുക, വലത് കാൽ നാട്ടിവെക്കുക, അതാണ് പ്രവാചകനിൽ നിന്ന് അധികമായി വന്നത്. രണ്ടാമത്തേത് ഇഖാ ആണ്, അഥവാ രണ്ട് കാലും നാട്ടിവെച്ച് മടമ്പിൻ മുകളിൽ ഇരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് സുന്നത്താണ്. സ്വഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു അത് സുന്നത്താണ്. ഇമാം തബറാനിയും ബൈഹഖിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ അത്തഹിയാത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അഥവാ രണ്ടാമത്തെ രൂപം, രണ്ടാമത്തെ നമ്മൾ കാലിങ്ങനെ നാട്ടിവെച്ചിട്ട് ചില ആളുകൾ അങ്ങനെ ഇരിക്കാറുണ്ട്, അതിരിക്കാൻ പാടില്ല. അത്തഹിയാത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. രണ്ട് സുജൂദിനിടയിൽ മാത്രമാണ് ആ ഇരുത്തം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അവരുടെ അസർ ആ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവാണ്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞ ഒന്നാമത്തെ മസാല. സുജൂദിൽ നിന്ന് നമ്മൾ ഇരുന്നാൽ ഈ രണ്ടാല് രൂപത്തിൽ നമ്മൾ ഇരിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ ഇരുത്തത്തിന്റെ ഒരു രൂപം മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റൊരു രൂപം ഇവിടെ അതിന്റെ കൂടെ ചേർത്തു എന്ന് മാത്രം. മനസ്സിലായോ? ഈ രണ്ട് രൂപവും അതിന്റെ തെളിവും നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ മസാല, രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ എങ്ങനെയാ വെക്കേണ്ടത്? രണ്ട് സുജൂദിനിടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, സുജൂദിൽ നിന്ന് ഉയർന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ എവിടെയാ വെക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് സുജൂദിനിടയിൽ നമ്മുടെ കൈ എങ്ങനെ വെക്കണം എന്ന വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ നിസ്കാര രൂപം വിശദീകരിക്കാൻ സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അദ്ദേഹം ഈ വിഷയവുമായി സംബന്ധിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. രണ്ട് സുജൂദിനിടയിൽ എങ്ങനെ കൈവെക്കണം എന്നതിനെ കുറിച്ച് ഒരു ഹദീസും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കൈവെക്കേണ്ട വ്യത്യസ്ത രൂപങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും തെളിവുകളിൽ സ്ഥിരപ്പെടാത്തതാണ്. അതുകൊണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒരിടത്തു പോലും രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ ഇങ്ങനെ കൈവെക്കണമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അങ്ങനെ വരാത്ത സ്ഥിതിക്ക് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ല പറയുന്നു, ഫലക അൻ തദഅഹുമ അല ഫഖിദൈക, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് തുടയുടെ മുകളിലായിട്ട് അവിടെ കൈവെക്കാം. ولك ان تضعهما على ركبتيك അല്ലെങ്കിൽ നമ്മുടെ മുട്ടുകളിലായിട്ട് നമുക്ക് കൈവെക്കാം. എങ്ങനെയാണോ നമ്മുടെ കൈക്ക് ആ രൂപത്തിലുള്ള സൗകര്യം അങ്ങനെ നമുക്ക് വെക്കാം. അതല്ലാതെ ആ സമയത്ത് നമ്മുടെ കൈ ഇന്ന രൂപത്തിൽ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ മസ്അല. ഒന്നാമത്തെ മസ്അല എങ്ങനെ ഇരിക്കണം, രണ്ടാമത്തെ മസ്അല കൈ എവിടെ വെക്കണം. അത് നമ്മൾ എന്ത് പറഞ്ഞു, പ്രവാചകനിൽ നിന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കൈ ഒരു വ്യക്തി മുട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ മുട്ടിൽ വെക്കാം, തുടയുടെ ഭാഗത്ത് വെക്കുന്നുണ്ടെങ്കിൽ തുടയിൽ വെക്കാം. തയ്യം. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ പറയുമ്പോൾ എന്ത് പറഞ്ഞു, കൈ വെക്കുമ്പോൾ കൈ ഒരു കൈ അടച്ചു വെക്കണമെന്നൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ കൈ തുറന്നു വെക്കുക, രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മുടെ കൈ തുറന്നിട്ട് നമ്മുടെ തുടയുടെ ഭാഗത്തോ അല്ലെങ്കിൽ മുട്ടിന്റെ ഭാഗത്തോ വെക്കൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തയ്യം. മൂന്നാമത്തെ മസല എന്താ, രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ എന്ത് ദിക്റ പറയേണ്ടത്, രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ എന്ത് ദിക്റ പറയേണ്ടത്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിക്ർ, റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി വജ്ബുർനി വആഫിനി വർസുഖ്നി എന്ന ദിക്റാണ്. റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി വജ്ബുർനി വആഫിനി വർസുഖ്നി. ഇമാം അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് ഇമാം അബൂദാവൂദും നസഈയും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വഹീഹായി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്, റബ്ബി ഗഫിർലി എന്നാണ്. റബ്ബി ഗഫിർലി എന്നാണ്. അപ്പോൾ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഏത് പ്രാർത്ഥനയാണ് വന്നിരിക്കുന്നത്, റബ്ബി ഗഫിർലി. നമുക്ക് എത്രയാണോ സമയം ലഭിക്കുന്നത് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബി ഗഫിർലി, റബ്ബി ഗഫിർലി എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞു, ഇസ്തഹബ്ബൽ ഇമാമു അഹ്മദ് മാ ഫി ഹദീസ് ഹുദൈഫ. ഈ ദിക്റാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല സുന്നത്തായി പറയാറുള്ളത്. ഏത് ദിക്ർ, റബ്ബി ഗഫിർലി എന്ന് മാത്രം. റബ്ബി ഗഫിർലി എന്ന ദിക്ർ മാത്രമാണ് ഇമാം അഹ്മദ് സുന്നത്തായിട്ട് പറയാറുള്ളത്. ഫൈന്നഹു അസ്ഹഹു മാ അസ്ഹഹു ഇൻദഹു മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്. നേരത്തെ നമ്മൾ പറഞ്ഞ റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി എന്ന പ്രാർത്ഥനയേക്കാളും സ്വഹീഹായിട്ടുള്ളത് എന്താണ്, റബ്ബി ഗഫിർലി എന്നത് മാത്രമാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തവുമായി ബന്ധപ്പെട്ട് മൂന്ന് മസലകൾ പറഞ്ഞു. ഒന്നാമത്തെ ഇരുത്തത്തിന്റെ രൂപം, അതൊന്നുകിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഒരു കാൽ വെച്ച് അതിലിരുന്ന് വലത് കാൽ നാട്ടിവെക്കുക, അതല്ലെങ്കിൽ രണ്ട് കാലുകളും നാട്ടിവെച്ച് വടമ്പിൻ മുകളിലായിട്ടിരിക്കുക, അതാണ് ഇരുത്തത്തിന്റെ രൂപം. രണ്ടാമത്തേത് കൈകൾ എങ്ങനെ വെക്കണം എന്നുള്ളത്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടില്ല, അതുകൊണ്ട് തുടയുടെ മുകളിലോ കാൽ മുട്ടിലായിട്ടോ നമുക്ക് കൈകൾ വെക്കാം. മൂന്നാമത്തേത് ആ രണ്ടിരുത്ത രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥന, ദുആ, റബ്ബി ഗഫിർലി എന്നാണ് സ്ഥിരപ്പെട്ടത്. ഏത് സഹാബിയിൽ നിന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇതാണ് ആ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സൂചിപ്പിച്ചതിന്റെ ഒരു ആകെ ചുരുക്കം. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഫഇൻ ഖുൽത കൈഫ യുഫ്രിദുൽ ഇമാമു ളമീറ വഖദ് റുവിയ അനിൽ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിർ റജുലി ഇദാ കാന ഇമാമൻ വഖസ്സ നഫ്സഹു ബിദ്ദുആ ഫഖദ് ഖാന അൽ മഅമൂമീൻ. ഷെയ്ഖ് ഇവിടെ പറയാണ്, നമ്മൾ റുക്കു രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ എന്ത് പറയണമെന്നാ പറഞ്ഞ, റബ്ബി ഗഫിർലി എന്ന് പറയണം, റബ്ബി ഗഫിർലി എന്ന് പറയണം. ഇപ്പൊ ഷെയ്ഖ് ഇവിടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ഒരു വ്യക്തി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയും ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ ഉൾപ്പെടുത്താതെ തനിക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവൻ മുഅ്മിനീങ്ങളോട് വഞ്ചന കാണിച്ചവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തി രണ്ട് സുജൂദിനിടയിൽ ഇമാമായിരിക്കുമ്പോൾ റബ്ബി ഗ്ഫിർലി എന്ന് മാത്രം പറഞ്ഞാൽ ഈ ഹദീസിൽ അവൻ ഉൾപ്പെടുകയില്ലേ? മനസ്സിലായ സംശയം. ഒരു ഹദീദ് വന്നിട്ടുണ്ട്, ആ ഹദീദിനെ കുറിച്ച് ഞാൻ പറയാം. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ പറയാണ്, ഒരു ഹദീദ് വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയും ജനങ്ങളെ ഉൾപ്പെടുത്താതെ തന്റെ ആവശ്യം മാത്രം പറയുകയും ചെയ്യുകയാണെങ്കിൽ അവൻ മുഅ്മിനീങ്ങളോട് വഞ്ചന കാണിച്ചവനാണ്. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റബ്ബി ഗ്ഫിർലി എന്ന് മാത്രം പറഞ്ഞാൽ ആ ഹദീസിനെതിരാവുകയില്ലേ എന്ന് ചില ആളുകൾ സംശയം ചോദിക്കും. ഷെയ്ഖ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇമാം ഒരു കാര്യം പറഞ്ഞ് ജനങ്ങൾ അതിന് ആമീൻ പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. ഇമാം ഒരു കാര്യം പറഞ്ഞ് ജനങ്ങൾ അതിന് ആമീൻ പറയുന്നതിനെ കുറിച്ചാണ്. ഏതുപോലെ, ഉദാഹരണത്തിന് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു, നാസിലത്തിന്റെ കുനു തോന്നുന്നെന്ന് കരുതുക. അപ്പൊ ഇമാം എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ റഹംനി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹഫ്ളുനി, അല്ലാഹു എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞു. ജനങ്ങൾ ആമീൻ ആമീൻ, അതാണ് അവിടെ ഉദ്ദേശം. ജനങ്ങൾ ഇമാമിന്റെ പ്രാർത്ഥന കേട്ട് ആമീൻ പറയുന്ന സ്ഥലങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ദേശിച്ചത്, അതല്ലാതെ നിരുപാധികമല്ല എന്ന് അതിന് മറുപടിയായി ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളാഹി പറഞ്ഞു. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഹദീസ് അതിന്റെ പൂർണ്ണത ഇങ്ങനെയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ പൂർണ്ണത ഇങ്ങനെയാണ്, ലാ യഉമ്മു അബ്ദുൻ, ഒരാളും ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയില്ല, ഫയഖുസ് നഫ്സഹു ബിദഅവതിൻ ദൂനഹും, ജനങ്ങളെ ഉൾപ്പെടുത്താതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്തു, ഫഇൻ ഫഅല ഫഖദ് ഖാനഹും, അങ്ങനെ ചെയ്യുന്നവൻ അവരോട് വഞ്ചനയാണ് കാണിക്കുന്നത്. ഇതാണ് ആ വിഷയത്തിൽ വന്ന ഹദീസ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്, ഈ ഹദീസ് ദുർബലമാണ്, സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് ദുർബലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സംശയത്തിന് അവിടെ പ്രസക്തി വരുന്നില്ല, ഈ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു ഹദീസിന് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് അവിടെ പ്രസക്തി വരുന്നില്ല. പക്ഷേ എന്തിരുന്നാലും ഒരു വ്യക്തി ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ജനങ്ങൾ ആമീൻ പറയുന്ന സാഹചര്യത്തിലാണെങ്കിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു വ്യക്തി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുആക്ക് ജനങ്ങൾ ആമീൻ പറയുന്ന സാഹചര്യമാണെങ്കിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദുആ പറയേണ്ടത്. മനസ്സിലായോ? ഒരു വ്യക്തി ഇമാമായി നിസ്കരിക്കുകയാണ്, അദ്ദേഹം രണ്ട് സുജൂദിനിടയിൽ റബ്ബി ഗ്ഫിർലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുജൂദിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ദുആ ചെയ്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് അനുവദനീയമാണ്. പക്ഷേ അദ്ദേഹം ഉറക്കെ ദുആ ചെയ്തു നിസ്കാരത്തിൽ ജനങ്ങൾ ആമീൻ പറയാൻ, ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാമോ? പറയരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ദുആ ചെയ്യാമോ? പറയാൻ പാടില്ല, മറിച്ച് ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അല്ലാഹുമ്മ റഹംന, എന്നിങ്ങനെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങളല്ല അദ്ദേഹം പറയേണ്ടത്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറഞ്ഞത്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറഞ്ഞു, ثم يسجد للسجدة, അതിനുശേഷം ثم يسجد للسجدة الثانية كالسجدة الأولى في الكيفية وفيما يقال فيها, ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞു, അതിനിടയിൽ ഇരുന്നു, അതിലുള്ള മൂന്ന് മസലകൾ നമ്മൾ പറഞ്ഞു, പിന്നീട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സുജൂദ് ചെയ്യുക, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ടാമത്തെ സുജൂദിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതിന്റേതായ രൂപം, ഒരേ രൂപമാണ്, ഒരേ ദിക്റുകളാണ്, പ്രത്യേകിച്ച് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ സുജൂദ് വരെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ? രണ്ടാമത്തെ സുജൂദിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുന്നത് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെയാണ്, മൂന്നിൽ നിന്ന് നാലിലേക്ക് വരുന്നത് അതുപോലെ. തശഹുദ് മൂന്ന് നാല് റക്അത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇതോടുകൂടി ഇൻഷാല്ലാ നമ്മുടെ ദർസ് അവസാനിക്കും. അപ്പൊ ഇത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദർസിൽ പറയാം. രണ്ടാമത്തെ സുജൂദിന് ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക്, ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാം സുജൂദിന് ശേഷം രണ്ടാം റക്അത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം കൈയിൽ അവലംബിച്ചുകൊണ്ടാണോ, കൈ എങ്ങനെയാണ് വെക്കേണ്ടത് തുടങ്ങിയ പല വിഷയത്തിലും പല അഭിപ്രായങ്ങളുമുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദർസിൽ പറയാം. അതോടുകൂടി നമ്മുടെ ദർസ് ഇൻഷാല്ലാ അവസാനിക്കും. അടുത്ത ദർസോടുകൂടി നമ്മുടെ ഈ കിതാബ് ഇൻഷാല്ലാ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാ. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ നമുക്ക് കുറച്ച് സമയങ്ങളുണ്ട്, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.